പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിൻ്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാൻ ഇത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ആദ്യ അവസാനം കൂടെ ഇരുന്ന് ഞങ്ങളെ ആശീർവദിച്ചാണ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. നമ്മുടെ വികാരി അച്ഛൻ നേരത്തെ ഇത് പറയുകയും ഞാൻ അതിനായിട്ട് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം എല്ലാം അനുകൂലമാക്കി തീർത്തു. ഓർത്ത സ്തോത്രം. രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടാണ് ഈ ദൈവദിന ശുശ്രൂഷയ്ക്കായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്ന്, പ്രിയ ചാക്കോച്ചനോട് ചേർന്ന് ആരാധന നടത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്ക് നടത്തണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു, പക്ഷേ അച്ഛനെ ദൈവം അതിനെ ശക്തീകരിച്ച് വന്നതിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് പട്ടത്ത ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മുടെ സഭയ്ക്ക് ആഗമനമുള്ളത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് ഇന്ന് സംസാരിക്കുവാനും ദൈവം അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം പട്ടത്താ ശുശ്രൂഷയിൽ നമുക്കുണ്ടാകേണ്ട അനുഭവം, ക്രിസ്തുവിൻ്റെ മുറിവുകളോടുള്ള താദാമ്യപ്പെടൽ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ സ്കാർസ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ മുറിവുകളോട് താദാത്മ്യപ്പെടുന്ന ഒരു പ്രത്യേക വിഷയമാണ് ഇന്ന് നമ്മുടെ വചന ശുശ്രൂഷയിൽ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ അല്പം വിഷമമുണ്ട്. പട്ടത്തുവാ ശുശ്രൂഷയുടെ മാനം വളരെ കുറഞ്ഞ് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ഇപ്പം ഞാനിവിടെ വാരിക്കോരി കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് വലിയ വിശേഷം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അല്പസമയം ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കാം. പട്ടത്താ ശുശ്രൂഷ സ്വീകരിക്കുന്നതിന് മുൻകാലങ്ങളിൽ അതിന് ഒരു പ്രത്യേക വിളിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റ് പല ഉദ്ദേശങ്ങളാണുള്ളത്. ജനങ്ങളുടെ അംഗീകാരം വേണം, അവരുടെ ആദരവ് വേണം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. എന്നാൽ ദൈവനാമം മഹത്വപ്പെടണമെന്നും ജനങ്ങളുടെ സുഖദുഃഖങ്ങളോട് ഉള്ള ബന്ധം, അവരോടുള്ള ആ താതാത്മ്യം പ്രാപിക്കണം എന്നുള്ള ആ വലിയ ഒരു ഉദ്ദേശവും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതിന് പറയാതിരിപ്പാൻ നിവർത്തിയിരുന്നു. ഇന്ന് നാം വായിച്ചതായിട്ടുള്ള എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ പത്രോസിനെ കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് ഒരുക്കുന്ന ആ ഒരു പ്രിപ്പറേഷൻ്റെ ടൈമായിട്ടാണ് നാം കാണുന്നത്. പത്രോസ് യേശുവിൻ്റെ ഉറ്റ സ്നേഹിതനായിരുന്നു എന്നുള്ളത് നാം ബാല്യം മുതൽ കേൾക്കുന്ന ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. കർത്താവ് പത്രോസിനെ വിളിക്കുമ്പോൾ തന്നെ അവനിൽ ഒരു നേതൃത്വ വിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ അർത്ഥവത്താണ്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവന് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടാണ് പ്രവർത്തിച്ചതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ മരണത്തോട് എല്ലാം തീർന്നു എന്ന് വിശ്വസിച്ച് തൻ്റെ പഴയ ജോലിയിലേക്ക് പോയി എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ കർത്താവിനെ സകലതും അറിയുന്നവനായി കണ്ടു. അവൻ്റെ പടകിനോടും അവൻ്റെ വലയോടും തൊഴിലിനോടുമുള്ള അവൻ്റെ ആ വലിയ താല്പര്യം എന്തെന്ന് കർത്താവ് മനസ്സിലാക്കി. അതൊരു വലിയ പരാജയമായിട്ട് യേശു കണ്ടില്ല. അവരെ സ്നേഹിച്ച് അവൻ്റെ അരികിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് നാം കാണുന്നത്. ദൈവപുള്ളി കേട്ടിറങ്ങിയ പലരും ഈ പടവും വലയും എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേകത ഇന്ന് പട്ടത്ത സമൂഹത്തിലുള്ളത് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് പ്രയാസമായിട്ട് തോന്നുമായിരിക്കും. എന്നാൽ ഈ പത്രോസിനെ പോലെ ഉള്ള ആ സ്വഭാവത്തിൻ്റെ മേൽ കർത്താവായ യേശു ക്രിസ്തു ഇടപെടുന്നത് എങ്ങനെയുള്ളതെന്ന് നമുക്ക് ഇന്ന് അല്പസമയം ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നെ ഈ ദൈവീയ ശുശ്രൂഷയിലേക്ക് വിളിച്ചത് നിങ്ങൾക്കറിയാമല്ലോ, ഏതാണ്ട് 1960 ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുവാൻ ഇടയായത്. എത്ര വർഷങ്ങൾ പിന്നിട്ടു. അന്നത്തെ കമ്മിറ്റിയിൽ, അന്ന് ഞാൻ ചെറുപ്പമാണ്, ഞാൻ ചെന്നപ്പോൾ അവിടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളൊക്കെ നല്ല തകർപ്പന്മാർ അച്ഛന്മാരാണ്. അതിലെ ഒരു അച്ഛൻ എന്നോടൊരു ചോദ്യം എന്തുവാ ചോദിച്ചതെന്നറിയാം? എടോ, താൻ രക്ഷിക്കപ്പെട്ടതാണോ? ഇതാരാ ചോദിച്ചതെന്നറിയാവോ? കലമണിയിലെ ഉമ്മനച്ഛൻ്റെ, നമ്മുടെ ക്രിസ്തുസ്യൻ തിരുമേനിയുടെ അപ്പച്ചൻ അച്ഛനാ. അദ്ദേഹം കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ടയാളാണ്. രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ ഒരു സങ്കോചവും കൂടാതെ പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഇനി അയാളോട് അധികം ഒന്നും ചോദിക്കണ്ട, അങ്ങ് എടുത്തേരെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രമുണ്ട്. ഇന്നത്തെ കമ്മിറ്റിക്കാർ ഈ ഒരു വാക്ക് ചോദിക്കുമോ എന്നുള്ളത് വളരെ സംശയമാണ്. കാര്യം പലർക്കും നാണക്കേടാണ്, നീ രക്ഷിക്കപ്പെട്ടതാണോ ചോദിക്കും. പക്ഷേ അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ആ വിശ്വാസമാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. യേശു പത്രോസിനെ കൈവിട്ടില്ല. 3 അവനോട് ചോദിച്ചു. 3 മൂന്നാമത്തെ പ്രാവശ്യം കരങ്ങൾ ഉയർത്തി പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഡു യു ലവ് മീ ലോർഡ്? ഐ നോ എവറിങ്, യു നോ ഐ ലവ് യു. അപ്പോൾ യേശു ആ കരങ്ങളെ കണ്ടു, അവൻ്റെ മുറിവുകൾ കണ്ടു. ഓ, ഇതാണല്ലോ സ്നേഹം എന്നുള്ളത് പത്രോസ് മനസ്സിലാക്കിയിട്ട് ആ മുറിപ്പാടുകളുമായിട്ട് താതാമ്യപ്പെടുന്ന ഒരു അനർഘ നിമിഷമാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ മാറ്റം. പട്ടത്ത ശുശ്രൂഷയുടെ ഏറ്റവും ഉന്നത സരണിയിൽ പത്രോസായിത്തീരുവാനുള്ള പ്രധാന കാരണം അതാണ്, ആ മുറിപ്പാടുകളോടുള്ള താതാമ്യപ്പെടലത്രേ നാം കാണുന്നത്. അവൻ പടകും വലയും വലിച്ചെറിഞ്ഞ് തൻ്റെ സമ്പാദ്യങ്ങൾ സഭയുടെ പൊതു നന്മയ്ക്കായി ദാനം ചെയ്തു. വിശുദ്ധ പൗലോസ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് 1 Timothy 1:14, 1 Timothy 1:14, ഓ ഹൗ കൈൻഡ് ആൻഡ് ഗ്രേഷ്യസ് ദ ലോർഡ് വാസ്. പൗലോസ് പറയുക, ഓ ഹൗ കൈൻഡ് ആൻഡ് ഗ്രേഷ്യസ് ദ ലോർഡ് വാസ്, ഹി ഫിൽഡ് കംപ്ലീറ്റ്ലി വിത്ത് ഫെയ്ത്ത് ആൻഡ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. 1, നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തുവേശുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചു വിരിക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവം പട്ടത്ത ശുശ്രൂഷയിൽ വളരെ അധികം ആവശ്യമാണ്. വിശ്വാസവും സ്നേഹവും ദൈവകൃപയും. ഇന്നത്തെ സെക്കൻഡ് ലെസൺ വായിച്ചതിൻ്റെ ഒടുവിലത്തെ ഭാഗം എന്തായിരുന്നെന്ന് ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? പക്ഷെ ഞാനിത് ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അത് ശ്രദ്ധിച്ചു. പൗലോസ് ഒരു ബെനഡിക്ഷൻ, ദൈവകൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഗ്രേസ് എന്നുള്ളതൊരു വലിയ വിഷയമാണ്. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, അമേസിംഗ് ഗ്രേസ് എന്നാണ്, പ്രഷ്യസ് ഗ്രേസ് എന്നാണ്. യേശുവിൻ്റെ മുറിപ്പാടുകൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി യേശുവിൻ്റെ സ്നേഹം തേടി വന്നത് എത്ര അത്ഭുതം. ഈ ഒരനുഭവത്തിലേക്ക് സഭാജനങ്ങൾ വന്നാൽ ഇവിടെ സ്വർഗമാണ്. പക്ഷേ വരാൻ വലിയ വിഷമമാണ്. എന്നാൽ ദൈവകൃപ അനുഭവിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതിന് തർക്കമില്ല, എന്നോട് പിണക്കില്ലല്ലോ. എന്നാൽ രണ്ടാമതൊരു വിഷയമുണ്ട്. ഈ കൃപയുടെ മേൽ കൃപ പ്രാപിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കന്യാമറിയമാരായിരുന്നു കൃപ നിറഞ്ഞവളായിരുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി എന്ന് ആയിരം പതിനായിരങ്ങൾ ഇന്ന് ഏറ്റുപാടുന്നത് ചൊല്ലുന്നത് എന്താ ഇതിനർത്ഥം? കന്യാമറിയാം കൃപ നിറഞ്ഞവളായിരുന്നു. എന്നാൽ ഒരു വാളിൻ്റെ അനുഭവം തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയെന്ന് നമുക്കറിയാം. പ്രിയ മകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആണെന്നറിയാമോ? അവൻ കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു എന്നാണ്. ആണോ? അമ്മയും അപ്പനും മകനും ഈ കൃപ കൊണ്ട് നിറഞ്ഞവരായിരുന്നു. കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചവരായിരുന്നു. അത് അനേകം ആളുകളുടെ അനുഗ്രഹത്തിന് കാരണമായി. ഞാൻ ഈ അടുത്ത സമയത്ത് മകൻ്റെ വിവാഹം കഴിഞ്ഞ ഒരപ്പനെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മരുമോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ച അവസരത്തിൽ അപ്പൻ പറഞ്ഞു, ഓ ഒന്നും പറയണ്ട. എന്നോട് പറയണ്ട എന്നാണോ അതോ പൊതുവേ പറയാൻ? ചാ, പൊതുവേ പറയണ്ട എന്നാണ് എൻ്റെ അർത്ഥം. എന്താ, എങ്ങനെ ഇരിക്കുന്നു? വിവാഹം വളരെ മംഗളമായി നടന്നു. ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നുകൊണ്ടാണ് അതൊക്കെ നടന്നത്. പക്ഷേ കൃപയ്ക്ക് മേൽ കൃപയുണ്ടെങ്കിൽ മാത്രമേ പ്രാക്ടിക്കൽ ലൈഫിൽ അത് ശോഭിക്കുകയുള്ളൂ, അത് പ്രകാശിക്കുകയുള്ളു. പക്ഷേ അത് പല മരുമക്കൾക്കും ഇല്ല, ഇടവക ജനങ്ങൾക്ക് പലർക്കും ഇല്ല. അതുണ്ടാകണം. ഗ്രേസ് ഈസ് ഗോഡ്സ് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ചൊരിഞ്ഞായിരുന്നു. പക്ഷേ പാപം ചെയ്തപ്പോൾ അവർ ജീവിതത്തിൽ തോറ്റുപോയി. എന്തായാലും അവരുടെ നഗ്നത മാറാൻ വേണ്ടി ഒരു തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചെന്ന് പറയുന്നു. അതാണ് ദൈവത്തിൻ്റെ കൃപ. ആ കൃപയോടുകൂടെ അവരെ തോട്ടത്തിന് വെളിയിലേക്ക് വിട്ടു. നിങ്ങൾ ഇനി ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മേൽ കൃപ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെയാ ദൈവം ചെയ്യുന്നത്. പള്ളിയിൽ ആരാധന, കുടുംബ വിവാഹ ബന്ധം എല്ലാം നടത്തി ദൈവകൃപയോടുകൂടെ അങ്ങോട്ട് വിടും. നിങ്ങളിത് അതിൻ്റെ മേൽ കൃപ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളും. അതിന് ദൈവത്തെ കുറ്റം പറയാനൊക്കത്തില്ല. ഇന്ന് പലർക്കും വരുന്നതായിട്ടുള്ള വലിയൊരു തോൽവി അതാണെന്നുള്ളതിന് സംശയമില്ല. ഇത് കൃപമേൽ കൃപയെന്ന് പറയുന്നതാണ് ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് ഞാൻ കുർബാന കൊണ്ടതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ഇടമേൽ കൃപ ലഭിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിൽ ഇത് അനുഭവമാക്കുവാൻ ഇടയാക്കിയത്. ഞാൻ ഈയിടെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ ഉണ്ടായിരിക്കണം? കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ. പക്ഷേ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമുക്കത് പ്രായോഗികമാക്കുവാൻ സാധിക്കുന്നില്ല. ഈയിടെ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ രണ്ട് പള്ളികളിൽ ശുശ്രൂഷയ്ക്ക് പോയി. ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഈ വലിയ അക്ഷരമുള്ള തക്ഷ അവിടെ പള്ളി വെച്ചിട്ട് മറന്നേച്ചു പോകും. അപ്പം അന്മാ ശുശ്രൂഷൻ ഞാൻ പോരുന്നതിന് ഫ്ലൈറ്റിൽ പോകാൻ തുടങ്ങുന്നതിന് അപ്പം അന്മാ ശുശ്രൂഷർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ അടുത്ത മെയിലിൽ അങ്ങോട്ട് അയച്ചേക്കാം. ഓ അത് മതി, അത് മതി എന്ന് പറഞ്ഞു. നല്ല മനോഹരമായി ശുശ്രൂഷയിൽ ചൊല്ലുന്ന ആളാണ്, അതുമായി ഇരിക്കുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഇന്ന് വരെ അതെനിക്ക് അയച്ചു തന്നില്ല. വേറൊരു പള്ളിയിൽ പോയി ശുശ്രൂഷ കഴിഞ്ഞേച്ച് വന്നു, എൻ്റെ ജാക്കറ്റ് അവിടെ ഇട്ടേച്ച് മറന്നേച്ച് പോയി. സെക്രട്ടറി, ഇടവക സെക്രട്ടറിയാണ് പുള്ളി. അപ്പം പുള്ളിയായിരുന്നു എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത്. പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ജാക്കറ്റ് എടുക്കാൻ മറന്നു പോകുന്നു. അച്ഛാ വേണ്ട, യു പി എസ്സിന് അടുത്ത ദിവസം ഞാൻ ചെന്ന് ഉടൻ തന്നെ പുള്ളി അവിടെ നിന്ന് വിളിച്ചു, ട്രസ്റ്റിയെ വിളിച്ചു, അദ്ദേഹം പള്ളിയിലുണ്ടായിരുന്നു, പുള്ളിയോട് പറഞ്ഞു അച്ഛൻ്റെ ജാക്കറ്റ് എടുത്ത് വെച്ചേക്കണം, നാളെ തന്നെ അത് അയക്കാൻ. ഇന്നുവരെ ആ ജാക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സെക്രട്ടറിയാണ്, അതേസമയത്ത് നമ്മുടെ സെക്രട്ടറിയാണ് വീട്ടിൽ കൊണ്ടു കൊടുത്തേന്. വാക്കുകൾക്കെന്നാ വില? ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പിണങ്ങുമോ? അതായത് നമ്മളെ ഒരാൾ കല്യാണത്തിന് വിളിച്ചുവെങ്കിൽ നമ്മൾ അതിനോട് പ്രതികരിക്കും, വിളിച്ചില്ല എങ്കിൽ നമ്മൾ ആളിനോട് എങ്ങനെ പ്രതികരിക്കും? നമ്മൾ നമ്മുടെ ഒരു കാര്യത്തിനൊരാളെ നമ്മൾ വിളിച്ചു, വേറൊരാൾ അതിന് വന്നില്ല, ആളിനെ പിന്നെ നമ്മൾ വിളിക്കത്തില്ല. പകരത്തിന് പകരമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം. പക്ഷെ അത് മാറണം. അത് മാറണമെന്നുണ്ടെങ്കിൽ കൃപയ്ക്കുമേൽ കൃപ ലഭിക്കണം. നമ്മുടെ കർത്താവിൻ്റെ ഉപദേശങ്ങൾ, ഉപമകൾ, പർവ്വത പ്രസംഗങ്ങൾ എല്ലാം ഇത് തന്നെയായിരുന്നു കേട്ടോ. കൃപയ്ക്കുമേൽ കൃപ ലഭിക്കുക എന്നുള്ളതാണ്. പത്രോസ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ പത്രോസ് വിചാരിച്ചു എൻ്റെ കഴിവിൻ്റെ ബഹുമതി കണ്ടു യേശു ചോദിച്ചതാണെന്ന്. അതുകൊണ്ട് ആ സന്തോഷമായിട്ട് പറഞ്ഞു ഞാൻ നിന്നെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. രണ്ടാമത്തെ വാക്ക്, നീ യഥാർത്ഥത്തിൽ എന്നെ അനുഗമിച്ചതാണോ? അതുമല്ല. മൂന്നാമത്തെ, ഞാൻ ഇത്രയും വേദന അനുഭവിച്ചിട്ട് മുറിപ്പെട്ടിട്ട് നീ ഇത് എന്നെ സ്നേഹിക്കുന്നു. അവിടെ വന്നപ്പോൾ പത്രോസിൻ്റെ മനസ്സിനാകും ചഞ്ചലമായി, ഞാൻ ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയതാണ്! മൂന്നാമത്തത് കൃപ കൊണ്ട് മൂടുകയായിരുന്നു പത്രോസ്. ഐ ലവ് ചിൽഡ്രൻ, പ്ലീസ് ലിസൺ ചിൽഡ്രൻ. ഡിവൈൻ പ്രൊവിഡൻസ്, ഡിവൈൻ സ്ട്രെങ്തനിങ്, ഡിവൈൻ വിസ്ഡം, ഡിവൈൻ ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം ദൈവം നമുക്ക് ഒരുക്കി തരുന്നത് ഈ സ്നേഹം പ്രദർശിപ്പിക്കാൻ. ഞാനൊരു സംഭവം പറയാം. കപ്പിൾ ഓഫ് വീക്സ് ബിഫോർ ഐ ഹേർഡ് ആൻ എക്സ്പീരിയൻസ് ഓഫ് എ ഫാദർ ഓഫ് 3 യങ് ഗേൾസ്. ദി സമ്മർ ഹി സെൻറ്റ് ഹിസ് ഡോട്ടേഴ്സ് ടു എ സമ്മർ ക്യാമ്പ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വെരി ഡെൻസ് ഫോറസ്റ്റ്. ഹി വാണ്ട് ദം നെവർ ടു ഗോ ഔട്ട് ഓഫ് ദ ക്യാമ്പ് എലോൺ വിതൗട്ട് സംവൺസ് knowledge. But in the second night, the youngest one sneaked out of camp and got lost in the woods. They searched for her 3 days and at last got her safe, but weak. When they brought her out, her father was waiting for her. And you know what her father did? He just went to her, hugged her tightly and said to her, I still love you. Nammade thettukalum kuttangalum endakke irnalum namme snehikkuna avile muruvukal namme kaanichu namme anugrahikkuna oru nalla karthaavu nammode kude undu ennullu daam orkkum. Patrosinode Yesu kaanicha sneham ആഴത്തിലുള്ള മുറിവുണ്ടാക്കി പത്രോസിനെ. അതെ, ജീവിതത്തിൽ മുറിവുകൾ ആർക്ക് ഉണ്ടാകുന്നു, അവിടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം വെളിപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ മുറിവുകൾ, നമ്മുടെ വേദനകൾ പുതിയ ജീവിതത്തിന് ഒരധ്യായം കുറിക്കുന്നതായി തീരണം. നമ്മുടെ മുറിവുകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, ഇവയൊക്കെയും ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതായി തീരുന്നില്ല എങ്കിൽ ഇന്നും പടകും വലയും എനിക്ക് വേണം, അത് മതി എൻ്റെ ജീവിതം സുരക്ഷിതമായി തീരാൻ എന്നാരും വിചാരിക്കുന്നുവെങ്കിൽ, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, അതെവിടെയെങ്കിലും തട്ടി തകരും എന്നുള്ളൊരു സംശയമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് പല മുറിവുകൾ ശരീരത്തിലുണ്ടായി, എന്നാൽ ഇന്നും ഈ ദൈവകൃപയിൽ നിന്നുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം പറയുവാൻ, ജീവിക്കുവാൻ, കുടുംബത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവുമായിട്ടുള്ള അവൻ്റെ മുറിവുകളുമായിട്ട് താതാമ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ്. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, Turn your burdens into bridges. നിങ്ങളുടെ പാടുകൾ നക്ഷത്രങ്ങളായി മാറ്റുക, നിങ്ങളുടെ ഭാരങ്ങൾ പാലങ്ങളാക്കി തീർക്കുക. പത്രോസിന്റെ ജീവിതത്തിലെ ആഴമായ മുറിവുകൾ നൽകി. പട്ടണത്തെ ശുശ്രൂഷയിൽ ഏറ്റവും ഉന്നത സരണിയിൽ എത്തിച്ചേരുവാൻ പത്രോസിനെ സഹായിച്ചത് കാരണം മുറിവുകളാണ്. ആ മുറിവുകൾ ദർശിക്കണം. രാത്രിയിൽ കിടക്കുമ്പോൾ കർത്താവിൻ്റെ മുറിവുകളെ നാം കാണണം, അതിനോട് താതാമ്യപ്പെടണം. ഐഡൻറ്റിഫിക്കേഷൻ ടു ദ സ്കൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ മുറിപ്പാടുകൾ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ധന്യമാക്കി കൃപമേൽ കൃപ പ്രാപിച്ച് അനുഗ്രഹരായിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ മിസ് കുരുള തോമസ് പ്രാർത്ഥിക്കുന്നു.